2022 ഓഗസ്റ്റ് 18 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. കൈവിട്ടുപോയ കൌൺസലിംഗ്. ഡോക്ടർ ടി സുരേഷ് കുമാർ എഴുതുന്നു, ശിശുരോഗ ചികിത്സയ്ക്കാണ് വകുപ്പെങ്കിലും ചിലപ്പോഴൊക്കെ വക മാറ്റി ചികിത്സിക്കേണ്ടതായി വരാറുണ്ട്. മുമ്പ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ ഹെഡ് നേഴ്സ് ഒരു ദിവസം രാവിലെ എനിക്കൊരു പണി തന്നു. അവരുടെ അനുജത്തിയും മകളും മരുമകനും ഫാമിലിയും കൂടി എന്നെ കാണാൻ വരുന്നുണ്ട്. വൈവാഹിക പ്രശ്നം. ഒരു ചെറിയ കൌൺസലിംഗ് നടത്തിവിട്ടാൽ അവർ നേരെയായിക്കൊള്ളുമെന്നാണ് നഴ്സിന്റെ അനുമാനം. എന്റെ നോയും ഫീസും ഒറ്റയടിക്ക് എഴുതി തള്ളിക്കൊണ്ട് ആ മാലാഖ കുഞ്ഞമ്മ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞാൽ കേൾക്കും. മരുമകൻ പയ്യൻ ഡോക്ടറുടെ പഴയ പേഷ്യന്റാ. ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ കൊള്ളാവുന്നതിനപ്പുറം ആൾക്കാരായിരുന്നു കൌൺസലിംഗിന് വിധേയരാകാനെത്തിയത്. ഒരു മാസ് എൻട്രി. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം വീടിന്റെ സിറ്റൌട്ടിലിരുന്നായിരുന്നു ഭർത്താവ്, ഭാര്യ, ഇരുവരുടെയും മാതാപിതാക്കൾ, പിന്നെ 7 വയസ്സുകാരി കുട്ടിയും സിറ്റിംഗ് നടത്തിയത്. ആമുഖമായി ഞാൻ പറഞ്ഞു, ഇക്കാലത്ത് ചെറുപ്പക്കാരിൽ മാത്രമല്ല ഏതു പ്രായത്തിലുള്ള ദമ്പതികളിലും പ്രശ്നങ്ങളുണ്ട്. ന്യൂനപക്ഷം കോടതികളിൽ പോകുന്നു, ഭൂരിപക്ഷം സഹിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്നു. അമ്മായി അമ്മായിയപ്പന്മാർക്ക് അത് നന്നേ രസിച്ചു. കാര്യം സത്യമാണല്ലോ. പിന്നെ 90% വഴക്കുകളും യാതൊരു കാര്യവും ഇല്ലാത്തതാണ്. ഒരു സോറി പറഞ്ഞാലോ ഒന്ന് തോളിൽ തട്ടിയാലോ തീരാവുന്ന പ്രശ്നം. എന്നാൽ ഈ പ്രസ്താവന ആർക്കും അത്ര രസിച്ചതായി തോന്നിയില്ല. ഈഗോ പ്രശ്നം ഗുരുതരം. എങ്കിൽ തുടങ്ങുക തന്നെ. ലേഡീസ് ഫസ്റ്റ്. ഭാര്യ തുടങ്ങി. ഇയാൾ ഏതു സമയവും ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. എന്നെ ഒന്ന് ശ്രദ്ധിക്കാറ് പോലുമില്ല ഡോക്ടർ. ആഹാരം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഫോൺ നോക്കി ചിരിക്കുമെങ്കിലും എന്നെ നോക്കി ഒരിക്കൽ പോലും ചിരിക്കാറില്ല. അടുത്തതായി ഭർത്താവിനെ വിളിച്ചു. അയാൾ വിശദീകരിച്ചു തുടങ്ങി. ഇവളുടെ സ്ക്രീൻ ടൈം പരിശോധിച്ചാൽ തന്നെ ഡോക്ടർക്ക് മനസ്സിലാകും. കുഞ്ഞിന്റെയോ എന്റെയോ കാര്യങ്ങൾ നോക്കാതെ സദാസമയവും ഫോണിലാണ്. ഭാര്യ കൈപൊക്കി. ഡോക്ടർ, ഇത് വെറുതെ പറയുകയാണ്. ഒഴിവ് കിട്ടുമ്പോഴാണ് ഞാൻ ഫോൺ നോക്കാറുള്ളത്. ഭർത്താവ്, ഇവൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടോ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ അനുവദിക്കാതെ ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. ഭാര്യ, പക്ഷേ കള്ളം പറയാൻ പാടില്ല. എങ്കിൽ ഞാൻ ഇടപെടും, അല്ലെങ്കിൽ ഡോക്ടർ ഇടപെടണം. കള്ളമാണോ സത്യമാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? അടുത്ത ഊഴം ഭാര്യാ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കൾ. വാദി അമ്മായി. ഈ മൊബൈലുകളാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് എന്റെ അഭിപ്രായം. പ്രതി അമ്മായി. അപ്പോൾ നിങ്ങൾ സീരിയല് കാണുന്നതോ മൊബൈൽ നോക്കിയല്ലേ? രാത്രി കാണുന്നത് പിറ്റേന്ന് രാവിലെ വീണ്ടും കാണും. ആദ്യം ഈ തള്ള നന്നാകണം, പിന്നെ മതി ഉപദേശം. വാദി അമ്മായി. തൈക്കിഴവി വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കരുത്, പറഞ്ഞേക്കാം. എന്നെക്കൊണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ ഇവിടെ പറയിപ്പിക്കണോ? പ്രതി അമ്മായി. ഒച്ചയെടുക്കേണ്ട, അതിനേക്കാൾ ഒച്ചയെടുത്ത് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അതൊരു വിധം അവസാനിപ്പിച്ച് അമ്മാവന്മാരിലെത്തി. വാദി അമ്മാവൻ. അങ്ങോട്ടുമിങ്ങോട്ടും വഴക്കു കൂടുന്നതിനിടയിൽ എനിക്ക് സമയാസമയത്ത് ആഹാരവും ഉറക്കവും കിട്ടുന്നില്ല. സീരിയൽ ഇതിലും ഭേദമാണ്. നാഥനില്ലാത്തതിന്റെ പ്രശ്നം ആ കുടുംബത്തിൽ കാണുന്നുണ്ട്. പ്രതി അമ്മാവൻ. സൂക്ഷിച്ചു സംസാരിക്കണം. വിളിച്ചു വരുത്തി ആക്ഷേപിക്കാനാണ് ഭാവമെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഞാനില്ല. ഇത് നിയന്ത്രിക്കേണ്ടയാൾ ഇങ്ങനെ പഴം പോലെ ഇരുന്നാൽ ഇത് മുമ്പോട്ട് പോകില്ല. ഞാനെന്ത് പിഴച്ചു? കൌൺസിലിംഗ് അന്തിച്ചർച്ച പോലെയായി പോയല്ലോ ഡിങ്ക ഭഗവാനെ. ഇങ്ങനെ ചർച്ച അനസ്യൂതം പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ കുട്ടിയെ ഒന്ന് നോക്കി. കുറേ നേരമായി ചർച്ച മുഴുവൻ നിസ്സംഗയായി കേട്ടുകൊണ്ട് തളർന്ന മുഖവുമായിരുന്ന കുട്ടിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ തിരക്കി. കുട്ടി മുന്നോട്ടിരുന്ന് പറഞ്ഞു തുടങ്ങി. കുറേ നേരമായി ഇവരൊക്കെ വളവള പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ വിളിച്ചതുകൊണ്ടാണ് സ്കൂളിൽ പോകാതെ ഞാനും ഇവിടെ വന്നത്. കുട്ടികളെ ചികിത്സിക്കുന്ന ആളായിട്ട് പോലും എനിക്കൊരവസരം ഡോക്ടർ തന്നില്ല. അത് വളരെ കഷ്ടമായി പോയി കേട്ടോ. പോട്ടെ മോളെ, മോൾക്കെന്താണ് പറയാനുള്ളത്? എന്നെ നോക്കി കുട്ടി തുടർന്നു, ആദ്യം ഡോക്ടറോടാണ് പറയാനുള്ളത്. മൊബൈലും ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ഉള്ളിടത്തോളം ഈ കൂതറകളോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കടുത്ത അവഗണനയാണ് എനിക്ക് വീട്ടിൽ കിട്ടുന്നത്. ആഹാരം കഴിക്കാനല്ലാതെ ഇവർ എന്നെ ഒന്നിനും വിളിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല, അടുത്തിരിക്കാറില്ല, കെട്ടിപ്പിടിക്കാറില്ല, ഉമ്മ തരാറില്ല. എല്ലാവരും സ്തബ്ധരായി ഇരുന്നു. കുട്ടി തുടർന്നു, അങ്കിൾ, ഈ സ്മാർട്ട് ഫോൺ ഒന്ന് മാറ്റി സാധാരണ ഫോണാക്കാൻ പറ്റുമോ? എന്നെപ്പോലെയുള്ള കുട്ടികൾക്ക് അതൊരു വലിയ അനുഗ്രഹമാകും. മോശം വാക്കുകൾ ഉപയോഗിച്ചതിന് അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഇവർ പറയുന്നത് കേട്ട് പഠിച്ചുപോയതാ. സോറി.